എണ്ണാൻ ആർക്കു കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്കു സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവരുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമത്വമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തിണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെതായി വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാന സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പിൽ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ജോളിയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്തം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അവ നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദോഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ഗ്രഹിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും അരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക, പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ബാരക്കുമോർ യോഹന്നാന്റെ സുവിശേഷം 20:19-19. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നതിനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണിയുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു എന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിന്റെ കൈയോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവമേ. യേശുവിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാവുന്നതിനും വേണ്ടിയാണ്. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
ും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ത്രിയേക ദൈവത്തിന്റെ ബലിദിന നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ആമുഖമായ ഈസ്റ്റർ ആശംസകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ കൃത്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുകയും ആ ദൈവിക കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പോലത്തെ വളരെ സ്നേഹത്തോടും ആത്മാർത്ഥയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ധന്യവാദ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദികരെയും പ്രത്യേകിച്ച് ഏറ്റവും സന്തോഷമായിട്ട് സ്വാഗതം ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഗുരുനാഥനും മലങ്കര സഭയുടെ വൈദികരുടെ സാരഥിയായിട്ട് വൈദിക ട്രസ്റ്റിയായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസ് അബ്രഹാം കോനാട്ടച്ചന്റെ സാന്നിധ്യവും ഈ ശുശ്രൂഷയിലുണ്ട്. അദ്ദേഹമാണെന്ന് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നതും വന്നിയ വൈദിക ശ്രേഷ്ഠനെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അരമനയിലുള്ള വന്നിയ വർഗീസ് സച്ചൻ, അതുപോലെ തന്നെ ഫിലിപ്പോ സച്ചൻ വൈദികരെയും ടി എ വർഗീസ് സച്ചനും ഞങ്ങളുടെ ഗുരുനാഥനാണ്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്ന അച്ഛനെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിനും അകത്തും അപ്പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വളരെ സുപരിചിതമായി നമുക്ക് അറിയാവുന്ന പാട്ടുപുസ്തകത്തിലെ 149-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ആശ്വാസത്തിന് ഉറവിടമാ ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ജീവിതത്തിൻ്റെതായ ഭാരങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും അതിനേക്കാൾ അപ്പുറമായി അന്ധകാരത്തിന്റെ തലങ്ങളിൽ കൂടി പ്രയാണം ചെയ്യേണ്ടി വരുമ്പോഴും ആശ്വാസമായി, സാന്ത്വനമായി, ഒരു ബലമായി നമ്മളെ അനുനിമിഷം നയിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആശ്വാസത്തിനുള്ള വസ്തു എന്നെ വിളിച്ചിരുന്നു.
ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരെ, ആശ്വാസമില്ല വലയുന്നോരെ, അധ്വാന ഭാരത്താൽ വലയുന്നോരെ, ആശ്വാസമില്ല തലയുന്നോരെ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരെ, രോഗങ്ങളാൽ മനം തകർന്നവരെ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരെ, തകർന്നവരെ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിൽക്കൽ വന്നിങ്ങു മുട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, ആരുമാപിതാവിൻ്റെയും ബസോരം നീയെന്നു ശ്രവിച്ചിടുമോ, ആരുമാപിതാവിൻ്റെയും ബസോരം നീയെന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതി.
അതുപോലെ
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക്
തുടങ്ങിയപ്പോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പിന്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
സ്വങ്കലം
കൈക്കൊണ്ട്
ഞങ്ങളോട് കരുണ
ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
കർത്താവേ നിനക്ക് സ്തുതി. ഭാവികളായ കടിയാരോട് കരുണ ചെയ്യ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
ഗസ്തനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ, എന്നിട്ട് രാജ്യം വരണമേ, പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളവരാണമേ. ഞങ്ങളോടൊക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദിവസം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
രാജ്യശക്തിയും
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
കർത്താവിനോട് കൂടെ നീ
സ്ത്രീകളിലും
ഞങ്ങളുടെ കർത്താവേ നീ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് ജയത്തോടെ നിന്റെ പിതാവിന്റെ അടുക്കിലെത്തി അവന്റെ വലതുഭാഗത്തിരുന്നു. ഭൂമിയിൽ നിന്ന് മനുഷ്യരെ പോലെ നീ കരയേറുകയും സ്വർഗത്തിൽ ദൈവത്തെ പോലെ കൈക്കൊള്ളപ്പെടുകയും ചെയ്തു. കർത്താവെ ഞങ്ങൾ നിന്റെ പിതാവിന്റെ അടുക്കൽ കയറുവാനായിട്ട് ആത്മാവിന്റെ വേഗതയുള്ള ചിറകുകളെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ പാപമൊഴികളിൽ നിന്ന് ഞങ്ങളുടെ ആത്മാക്കളെ നീ കരയറ്റണമേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നിന്റെ എതിരേൽപ്പിന് വന്നെത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തന്ന് ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊള്ളണമേ. നിന്റെ സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഉയർത്തുവാനായിട്ട് തന്നെത്താൻ താഴ്ത്തിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ കരയേറ്റുവാനായിട്ട് ഇറങ്ങി വന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവേ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ നിരൂപണങ്ങളെ ആരംഭിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തെ നിലക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. സത്യവിശ്വാസത്തോടെ നിന്റെ അടുക്കിലേക്ക് മുൻകൂട്ടി യാത്ര പുറപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളെയും നിന്റെ രാജ്യത്തിൽ പ്രകാശത്തിന്റെ വലതുപാത വസിപ്പിക്കുകയും ചെയ്യണമേ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ നിന്റെ തിരുവിഷ്ണം പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനത ശക്തിപ്പെടുത്തണമേ. എന്റെ സ്രഷ്ടാവാകുന്ന മശിഹ വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുമുമ്പാകം നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദ്യമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ സത്യശരണവും ബലമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ യേശു മശിഹ നിനക്ക് തിരുവിഷ്ടമുണ്ടായി എന്റെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ശിക്ഷിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായ എന്റെ മേൽ തിരുവിഷ്ടമുണ്ടായി എന്റെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാലുവായ കർത്താവെ എന്റെ പ്രാർത്ഥന വിശുദ്ധി മഹത്വമുള്ള നിന്റെ ആലയത്തിലെ പ്രവേശിക്കുമാറാകണമേ. കർത്താവെ ശത്രുക്കളിൽ നിന്ന് ഒഴിവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്ന് നിന്റെ കരുണയാൽ എന്നെ ഒഴിക്കണമേ. അന്യവിചാരങ്ങൾ എന്റെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്റെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവേ നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ പൂർണ്ണമായി നിന്നിൽ ഒന്നായിരിക്കാൻ എന്നെ കൃപ നൽകണമേ. ബലഹീനനും പാപിയുമായ എന്റെ ശരണമായ മിശിഹാ തമ്പുരാനെ നിന്റെ സർവ്വകൃപകൾക്കും വേണ്ടി എപ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെ സമയത്ത് നീ എന്നോടുകൂടി ഉണ്ടായിരിക്കണമേ. ആമീൻ.
ദൈവത്തിന്റെ സന്നിധാനത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, നമ്മുടെ ഈ ബുധനാഴ്ച ആ ദിവസം നടക്കുന്ന ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുക. ഇന്ന് അരമനയിൽ ഞങ്ങളോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ട്. ഒന്ന് മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. അതോടൊപ്പം തന്നെ പഴയ സെമിനാരിയിലെ ചരിത്ര വിഭാഗത്തിന്റെ ബഹുമാനപ്പെട്ട ടി ഐ വർഗീസച്ചൻ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് ഈ ശുശ്രൂഷയിൽ നിന്ന് ഇവിടെ സംബന്ധിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള സംഗതിയാണ്. ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം അച്ഛനാണ് ഇന്നത്തെ ധ്യാനം നയിക്കുന്നതും മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയാണ്, സെമിനാരി അധ്യാപകനാണ്, എൻ്റെ ഗുരുവാണ്. സഭയുടെ സുറിയാനി പാരമ്പര്യത്തിൻ്റെ അധികാരിയാണ്, പ്രശസ്തമായ കോരാട്ട് കുടുംബത്തിലെ ഇപ്പോഴത്തെ കന്യയാണ്. അങ്ങനെ അച്ഛനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്കൊക്കെ അച്ഛനെ ഭംഗിയായിട്ട് അറിയാം. കാരണം വിവിധ സന്ദർഭങ്ങളിൽ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. ഈ ഭദ്രാസനത്തിൻ്റെ ഭദ്രാസനം രൂപീകൃതമായതിനു ശേഷവും അച്ഛൻ പല സന്ദർഭങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതും സന്തോഷമുള്ള സംഗതിയാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ സഹധർമ്മിണിയും നമ്മുടെ മലങ്കര മൽപ്പാനായിരുന്ന കോരുത് മൽപ്പാൻ അച്ഛൻ്റെ, ഞങ്ങളെ കോരുത് മൽപ്പാൻ അപ്പച്ചൻ എന്ന് വിളി, കോരുത് മൽപ്പാൻ അപ്പച്ചൻ്റെ മകളാണ്. അങ്ങനെ എന്നെ സെമിനാരിയിൽ പഠിപ്പിച്ച, എന്നെ സെമിനാരിയിൽ അച്ഛൻ്റെ അച്ഛന്മാർ പ്രായമായപ്പോഴാണ് ഞാൻ സെമിനാരിയിൽ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളല്ല അച്ഛനെ മൽപ്പാൻ അപ്പച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. അച്ഛൻ്റെ മകളാണ്. അപ്പം അവരെല്ലാവരും ഇന്ന് അരമനയിലുള്ളത് എനിക്ക് അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിൻ്റെ, പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വെനസ്ഡേ പ്രയർ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സന്തോഷവും സ്വാഗതവും എല്ലാം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന പെരുന്നാളിന് ശേഷം നമ്മൾ ഒന്നിച്ചു കൂടുകയാണല്ലോ. ഉയർപ്പ് പെരുന്നാൾ നമ്മുടെ എല്ലാ പള്ളികളിലും ഭംഗിയായിട്ട് അനുഷ്ഠിക്കപ്പെട്ടു. നമ്മളൊക്കെ അതിൽ സംബന്ധിച്ചു. ഉയർപ്പിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി. ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ആഴ്ചയ്ക്ക് ഓരോ ദിനങ്ങൾ, ഏവോരോ ദിനങ്ങൾ പ്രകാശത്തിന്റെ ദിനങ്ങൾ എന്നാണ് ഈ ദിവസത്തിന്റെ. നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ആദ്യം കാണുന്ന പ്രകാശം മഗ്ദലനക്കാരി മറിയയും മറ്റു സ്ത്രീകളും കല്ലറയ്ക്കൽ ചെന്നപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഇതിനെ കാണുന്നു. ഉയർപ്പിന്റെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ കാഴ്ചയാണ് അല്ലെ. അതിരാവിലെ അവർ വരുമ്പോ ഉയർപ്പിന്റെ ആദ്യത്തെ കാഴ്ച പ്രകാശത്തിന്റെ കാഴ്ചയാണ്. ആ കാഴ്ചയുടെ ആ ടേസ്റ്റ് അത് മാറാതിരിക്കാൻ വേണ്ടി സഭാപിതാക്കന്മാര് ഈ ആഴ്ച മുഴുവൻ പ്രകാശത്തിന്റെ ദിനങ്ങൾ എന്ന് ക്രമീകരിച്ചിരിക്കുകയാണ്. പ്രകാശത്തിന്റെ ദിനങ്ങളാണ് ഈ ആഴ്ചയും. അതുകൊണ്ട് നമ്മുടെ ഈ ആഴ്ചയിലെ സാധാരണ നമുക്കറിയാമല്ലോ, ഞങ്ങൾ ഈ ആശ്രമത്തിലും അരമനയിലും ഒക്കെ നടത്തുന്ന നമസ്കാരങ്ങൾ, ശ്രീമാൻ നമസ്കാരം സാധാരണ നടത്തുന്ന വലിയ നോമ്പ് അല്ലെങ്കിൽ വലിയ നോമ്പിന്റെ കാലഘട്ടം അല്ലെങ്കിൽ പിന്നെ സാധാരണ നടത്തുന്ന ശ്രീമാൻ നമസ്കാരം. പക്ഷെ ഈ ഓരോ ദിനങ്ങളിൽ അത് പ്രകാശത്തിന്റെ ദിനങ്ങൾ ആണെന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുവാനും ആ പ്രകാശത്തിന്റെ ദിനത്തിന്റെ ആ ഉയർപ്പിന്റെ പ്രകാശം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു ലിറ്റോർജിക്കൽ ആക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനും തക്കവണ്ണം ഈ ആഴ്ചയിലെ പ്രാർത്ഥനകൾ കെമ്പാ നമസ്കാര ഞായറാഴ്ച മാത്രം അല്ലെങ്കിൽ സാധാരണ ഞായറാഴ്ച കെമ്പാ എന്നുള്ളത് ഉയർപ്പ് ആണല്ലോ. അപ്പൊ ഞായറാഴ്ച മാത്രം വരുന്ന ഒരു സംഗതി. ഓക്കെ, പക്ഷെ ഈ ആഴ്ച മുഴുവൻ കെമ്പാ നമസ്കാരമാണ് രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ ചൊല്ലുന്നത്. അപ്പോ അങ്ങനെ ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകത നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്നത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ ശ്രേഷ്ഠയും പ്രത്യേകിച്ച് ഗുരുക്കന്മാരെയും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ നേതൃത്വത്തിലൊരു പാട്ടുപാടും, അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് അച്ഛൻ ധ്യാനം നയിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 266-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, നീ എൻ ഹൃദയം, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീവാ. പുനരുത്ഥാനത്തിന്റെ പെരുന്നാളൊക്കെ നമ്മൾ ആഘോഷിച്ച് ഇപ്പോഴും ഓരോ നിമിഷവും ഹൃദയപൂർവ്വം തബ്രാന്റെ സന്നിധിയിൽ അടുത്ത് വരുവാനും, പുറമുള്ള ഒരാളിനും ബലഹീനരാണെങ്കിലും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങയുടെ ചൈതന്യം വെട്ടം അനുനിമിഷം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അനുതാപത്തോടും സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ അനുസ്യൂതം സമർപ്പിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് പാടാം. വാവ യേശുനാഥ, വാവ സ്നേഹനാഥ. വാവ യേശുനാഥ, വാവ സ്നേഹനാഥ.
പ്രാണദാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലല്ലാമൻ ജീവനും സ്നേഹവുമേ
ദൈവത്തിന്റെ വലിയ പെരുന്നാമത്തിനാകട്ടെ. അഭിയന്യ തിരുമേനി, എന്റെ ഗുരുനാഥൻ കൂടിയായ ബഹുമാനപ്പെട്ട ടി ഐ വർഗീസ് അച്ഛൻ, ബഹുമാനരായ വൈദികരെ, എന്നെ കേൾക്കുന്ന കർത്താവിനാൽ അനുഗ്രഹീതരായ എല്ലാ വിശ്വാസികളും, സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ഈ ടെലഫോണിക് ബുധനാഴ്ച കൂട്ടായ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. വളരെ ഭംഗിയായി നടക്കുന്നു എന്നറിയുന്നതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ദൂരെയും ചരയും ഇരിക്കുന്ന അനേകർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ ആയിത്തീരുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന ദിവസം ഈ അരമനയിൽ വരാൻ സാധിച്ചതിലും പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യേകതയെ കുറിച്ചെല്ലാം അഭിയന്ദനായ തിരുമേനി ആദ്യമേ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്തീയ സഭയുടെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ആണ് പെരുന്നാൾ. പ്രകാശത്തിന്റെ ദൂതാണ് അത് നൽകുന്നത് എന്നുള്ളതും തിരുമേനി പറഞ്ഞു. ഈ ഹെവറോ ദിനങ്ങളിൽ ആദ്യമായി എല്ലാവർക്കും എന്റെ ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്.
സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട്, അല്ലെങ്കിൽ തുടർന്നുള്ള ജനങ്ങളിൽ എല്ലാവർക്കും സ്നേഹവും സമാധാനവും ഈസ്റ്ററിന്റെ ബാക്കി പത്രമായിട്ട് നിങ്ങളുടെ മനസ്സുകളിൽ നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യും. ഒരുപക്ഷെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന മറ്റ് എല്ലാ സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളായിട്ട് ലോകം മുഴുവനും തന്നെ അംഗീകരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനവും ഈ ഭൂമിയിലെ ജീവിതവും അവൻ ചെയ്ത പ്രവൃത്തികളും ഉപദേശങ്ങളും എല്ലാം ചരിത്ര സത്യങ്ങളാണ്, സംഭവിച്ചവയാണ് എന്ന് സമ്മതിക്കുമ്പോൾ ഉയർപ്പിന്റെ കാര്യം മാത്രം അത് ഒരു വിശ്വാസത്തിന്റെ കാര്യമായി അവശേഷിക്കും. കാരണം മറ്റ് ക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നവർ മരിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ളത് പൂർണ്ണമായി വിശ്വാസമില്ലാത്തവർ ഒരുപക്ഷെ അംഗീകരിക്കാത്ത സംഗതിയാണ്. അതേസമയം ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:14 പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് യേശു ക്രിസ്തുവിന്റെ ഉയർത്ത്. മനുഷ്യജാതിക്ക് മോക്ഷമുണ്ടായത്, പാപങ്ങളിൽ നിന്ന് മോചനമുണ്ടായത് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു മരിച്ചതുകൊണ്ട് മാത്രമല്ല, മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് കൂടിയാണ്. ആദിമ സഭയിൽ മരണത്തിന്റെ പെരുന്നാളും ഉയർപ്പിന്റെ പെരുന്നാളും ഒരു ദിവസം തന്നെയാണ് ആഘോഷിക്കപ്പെട്ടിരുന്നത്. അത് പിൽക്കാലത്താണ് രണ്ട് പെരുന്നാളുകൾ രണ്ട് ദിവസമായിട്ട് മാറിപ്പോയത്. കാരണം രണ്ട് കാര്യങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഉയർപ്പില്ലെങ്കിൽ മറ്റൊന്നുമില്ല. കാരണം മരിച്ചവർക്ക് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം മരണത്തിന്റെ അധികാരം, മരണത്തിന്റെ വിഷമുള്ള ഒടിക്കപ്പെട്ടു. മരണമെന്ന് പറയുന്നത്, ശാരീരിക മരണമെന്ന് പറയുന്നത് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മാറിപ്പോക്ക് മാത്രമാണ് എന്നുള്ളതിന്റെ തെളിവാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. കർത്താവായ യേശുക്രിസ്തു വരെയും മരണം കയ്പുള്ള അനുഭവമായിരുന്നു. കാരണം ശവക്കുഴിക്ക് അപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ച് പൂർണ്ണ മനുഷ്യനായി മരിച്ച് പൂർണ്ണമായ മനുഷ്യനായി പുനരുത്ഥാനം ചെയ്തു, നമുക്ക് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുണ്ടെന്നുള്ളത് കർത്താവിന്റെ ജീവിതത്തിൽ കൂടെ തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ്. കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം എങ്ങനെയിരുന്നു, നമ്മളും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എങ്ങനെയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിൽ സംശയം തോന്നാം. എന്നാൽ കർത്താവിന്റെ ശരീരം തന്നെ അതിനൊരു ഉദാഹരണമായിട്ട് ഒരു പരിധിവരെ നമുക്ക് കാണാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തോട്ടത്തിൽ സ്ത്രീകൾക്ക് ആദ്യം പ്രത്യക്ഷമായപ്പോൾ അത് തോട്ടക്കാരനാണ് എന്ന സ്ത്രീകൾ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. നോട്ട് ജസ്റ്റ് ലൈക്ക് ദ ബോഡി വിച്ച് ഹി ഹാഡ് വെൻ ഹി ലിവ്ഡ് ഓൺ ദി എർത്ത്. എന്തോ ഒരു വ്യത്യാസം. അത് അടച്ചിരുന്ന വാതിലിൽ കൂടെ അകത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കുമായിരുന്നു ആ ശരീരം കൊണ്ട്. അതേസമയം മറിയാം തന്നെ സമീപിച്ചപ്പോൾ കർത്താവ് പറയുന്നു, എന്നെ തുടരുത് എന്ന്. പിന്നെയും പല പ്രാവശ്യം ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരൊന്നും പെട്ടെന്ന് കർത്താവിനെ തിരിച്ചറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വ്യത്യാസം ആ ശരീരത്തിന്, പഴയ ശരീരത്തിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് പരിശുദ്ധനായ പൗലോസിയായും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ മണ്ണിൽ വെക്കുന്നത് ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ ഒരു നെന്മണിയാണ്. അതിൽ മണ്ണോട് മണ്ണായി ചേർന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് തേജസ്കരിക്കപ്പെട്ട ഒരു പുതിയ ശരീരം ദാനം ചെയ്യും. അത് കർത്താവ് നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ ശരീരം പോലെയല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ട്രാൻസ്ഫോംഡ് ബോഡി അത് നമുക്ക് ലഭിക്കുന്നു. അതെങ്ങനെയെന്ന് പൂർണ്ണമായിട്ടൊന്നും നമുക്കറിയാൻ പറ്റില്ല എങ്കിലും കർത്താവിന്റെ പുനരുത്ഥാന ശരീരവുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് അല്പം ചിന്തിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശിഷ്യന്മാർക്ക് ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കാനായിട്ടുള്ള ശക്തി പകർന്നത് കർത്താവിന്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ ആദിമ സഭയിലെ സഹദേന്മാർ മാത്യു എന്താണ് കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ്. ഈ ശരീരത്തെ നിങ്ങൾ കൊന്നാലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് നിങ്ങൾ ഞങ്ങളെ കൊന്നാൽ ഞങ്ങൾ നാളെ കർത്താവിനോടുകൂടി ഇരിക്കും. അതുകൊണ്ട് ആ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ് ആദിമസഭയിലെ ശിഷ്യന്മാർക്കും അതുപോലെ തന്നെ സഹദേന്മാർക്കും ഒക്കെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും യേശു ക്രിസ്തുവിന് വേണ്ടി മരണം ഭരിക്കുന്നതിനും ഒക്കെയും ശക്തി പകർന്നു. ഉയർപ്പിന്റെ പ്രധാനപ്പെട്ട ദൂത് പ്രകാശമെന്ന് അക്ഷിന് തിരുമേനി പറഞ്ഞു. അതോടൊപ്പം തന്നെ സഹകർമ്മീകരിച്ചിട്ടുള്ള മറ്റൊരു ദൂതാണ് സമാധാനത്തിന്റെ ദൂത്. ഇത് കർത്താവിന്റെ ജനന സമയത്തും മാലാഖിമാർ പാടിയത് ഇത് തന്നെയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:14 കർത്താവിന്റെ ജനന സമയത്ത് മാലാഖിമാർ പാടി ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം എന്നത്. പുനരുദ്ധാനത്തിന് ശേഷവും തോട്ടത്തിൽ വെച്ച് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പലപ്പോഴും നമ്മൾ വികലമായി മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് സമാധാനം എന്ന് പറഞ്ഞാൽ. സമാധാനം ഇല്ല എന്ന് പറയുന്ന ആളുകൾ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ളതായ പ്രക്രിയകളിൽ ഏർപ്പെടാറുണ്ട്. ചിലര് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിത്തീരുന്നു. ഇതുകൊണ്ട് ഒരു സമാധാനവുമില്ല, എനിക്ക് എപ്പോഴും ദുഃഖമാണ്, പ്രയാസമാണ്, ഇതിൽ കൂടെ മോചനം ലഭിക്കുമെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷെ നമുക്കറിയാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നവർ യാതൊരു കാരണവശാലും യഥാർത്ഥമായിട്ടുള്ള സമാധാനം കണ്ടെത്തുകയില്ല. താൽക്കാലികമായിട്ട് ഒരു ചെറിയ സമാധാനമൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം, പക്ഷേ ശാശ്വതമായിട്ട് അവരുടെ സമാധാനം നശിച്ചു പോവുകയുള്ളൂ. ധനമില്ലാത്തവൻ ചിലപ്പോൾ വിചാരിച്ചേക്കാം ധനമുണ്ടായാൽ സമാധാനം ഉണ്ടാകുമെന്ന്. ധനമാർജിച്ചു കഴിയുമ്പോൾ ആ ധനം തന്നെ അവന്റെ സമാധാനം കിട്ടും. അധികാരമില്ലാത്തവൻ വിചാരിച്ചേക്കാം കുറെ അധികാരം കിട്ടിയാൽ എനിക്ക് സമാധാനം ഉണ്ടാകുമെന്ന്. അതും ലഭിച്ചു കഴിയുമ്പോൾ അതെല്ലാം അവന്റെ സമാധാനം കെടുത്തുകയല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. ഈ ലോകം മുഴുവനും പിടിച്ചടക്കി സകല ശത്രുക്കളെയും കാൽക്കീഴാക്കി അതിന്റെ എല്ലാം മുകളിൽ വാണരുളിയാലും യഥാർത്ഥമായിട്ടുള്ള സമാധാനം മനസ്സിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയാം കടകളിലൊന്നും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല സമാധാനം എന്ന് പറയുന്നത്. അത് മനസ്സിന്റെ ഒരവസ്ഥയാണ്. അത് കെടുത്തുന്ന ചില കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ മാത്രം ചിലപ്പോൾ യഥാർത്ഥ സമാധാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. അത് കെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ അത്യാർത്തി. മനുഷ്യന്റെ ആർത്തി മനുഷ്യന്റെ സമാധാനം, യാതൊരു സംശയവും. പ്രത്യേകിച്ച് ഇന്നത്തെ കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് ഒന്നിനൊന്ന് മുകളിലേക്ക് എല്ലാത്തിനും വേണ്ടി ആർത്തി പിടിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊന്ന് ലഭിച്ചു കഴിയുമ്പോൾ അതുപോലെ അതിൽ കൂടുതൽ വേണമെന്ന് അവന്റെ മനസ്സാഗ്രഹിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധനായ യാക്കോബ് സ്ലീഹ പറയുന്നത്, നിങ്ങളിൽ കലഹവും ശണ്ഠിയും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്നതായ ഭോഗേച്ഛയിൽ നിന്നല്ലയോ? നമ്മുടെ ഭോഗേച്ഛയാണ് നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. ഇന്ന് മെഡിക്കൽ സയൻസ് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ പുരോഗമിച്ച അവസ്ഥയിൽ അവർ പറയുന്നത്, ഹീലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഹോളിസ്റ്റിക് അഫയർ. നമ്മുടെ സിംറ്റംസ് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടോ കുറെ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ യഥാർത്ഥമായിട്ടുള്ള ഹീലിംഗ് ഉണ്ടാകുന്നില്ല. നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ആ മനസ്സിന്റെ സമാധാനം കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നവർക്കും രോഗികളായിരിക്കുന്നവർക്കും എല്ലാം ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം, നമ്മുടെ ഭോഗേച്ഛയെ, നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളെ അടക്കി നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സമാധാനം എന്ന് പറയുന്നത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ആബ്സൻസ് ഓഫ് ആങ്സൈറ്റി. ആങ്സൈറ്റി ഇല്ലാത്ത, ആകുലചിന്തയില്ലാത്ത മനസ്സിൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ആകുലചിന്ത എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ മുതൽ പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരുടെയും മനസ്സിൽ പലതിനെ കുറിച്ചുള്ള ആകുലചിന്തയുണ്ട്. ഒരാളുടെ ആകുലചിന്ത മറ്റൊരാൾക്ക് ആകുലചിന്തയല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠനത്തെക്കുറിച്ചും അവരുടെ മറ്റ് സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ വലിയ ആകുലചിന്ത. മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായ ബന്ധത്തിൽ ഒത്തിരി ആങ്സൈറ്റി ഉണ്ടാകുന്നു. അല്പം കൂടെ വലുതാകുമ്പോൾ ജോലി കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിൽക്കുന്നതായ ഇടപെടലുകളിലുള്ളതായ ആങ്സൈറ്റി, ഇങ്ങനെ ഓരോ ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ളതായ ആകുലചിന്തകൾ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ആകുലചിന്തകളെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ ലോകം, നമ്മൾ ജീവിക്കുന്നത് ഹൈലി കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ളതായ ഒരു ലോകത്തിലാണ്. ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ. എന്തിനും നമ്മൾ എൻ്റെ അയൽക്കാരനേക്കാൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നവനേക്കാൾ എല്ലാത്തിലും ഉപരിയായിട്ട് ഞാൻ എക്സൽ ചെയ്യണം, എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാകും. അടുത്ത മത്സരം ഏതൊരു കാര്യത്തിൽ മുമ്പോട്ടിറങ്ങിക്കഴിഞ്ഞാലും അത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുകയും നമ്മുടെ സമാധാനത്തെ കെടുത്തുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. നേടിയെടുക്കാനായിട്ടുള്ളതായ മനുഷ്യന്റെ ആ വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് കൽപ്പിക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം തരുന്നത് പോലെയല്ല. യോഹന്നാന്റെ സുവിശേഷം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ സമാധാനം ലോകം തരുന്ന സമാധാനമാണ് സമാധാനം എന്ന് വിചാരിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. അതുകൊണ്ടാണ് ഈ ലോകം തരുന്ന സമാധാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അവിടെ ഒന്ന് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കാതെ പോവുകയും ചെയ്യുന്നത്. ഒരു പ്രശ്നത്തിന് നമ്മൾ തന്നെ പരിഹാരം കാണുവാൻ ശ്രമിച്ചാൽ അത് നടന്നു എന്ന് വരില്ല. പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ ദൈവവുമായിട്ട് അടുത്തു നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുമായ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ കൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ലോകം തരുന്നതുപോലെ അല്ലാത്ത ദൈവം തരുന്നതായ യഥാർത്ഥമായിട്ടുള്ള സമാധാനം നമുക്ക് കണ്ടെത്തുവാൻ ഒരുപക്ഷെ സാധിക്കുമായിരിക്കാം. മാൾട്ട് ബി എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് അവന് സംഭവിക്കുന്ന കാര്യങ്ങൾ 10% മാത്രമേ ഉള്ളൂ, ബാക്കി 90% ഈ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള അവന്റെ പ്രതികരണമാണ്. His reaction, his attitude towards whatever happens to him. യോബ് പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെട്ടു. അങ്ങേയറ്റത്തെ വേദനയിൽ ശരീരം മുഴുവനും കുണ്ണുപിടിച്ച് അവന്റെ ഭാര്യയും കൂട്ടുകാരും എല്ലാം അവനെ ഉപേക്ഷിച്ചിരിക്കുന്ന അവസരത്തിൽ, അതീവ ദുഃഖത്തിലിരിക്കുന്ന അവസരത്തിലും വലിയ ആങ്സൈറ്റി ഒന്നുമില്ല. പറയുക, ഞാൻ ഈ കാര്യങ്ങളെയൊക്കെ പോസിറ്റീവായിട്ട് കാണും. സോ പോസിറ്റീവ് തിങ്കിങ് ഈസ് നെസസറി ഇൻ ഓർഡർ ടു ഓവർകം ആങ്സൈറ്റി ആൻഡ് ഇൻ ഓർഡർ ടു എക്സ്പീരിയൻസ് പീസ് ഇൻസൈഡ് ഔട്ട്. അത് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഒരു ഉറുമ്പ് കടിക്കുമ്പോഴത്തേക്കും നമ്മൾ അലമുറയിട്ട് പോവുകയാണ്, അയ്യോ എനിക്ക് സംഭവിച്ചു പോയി, ഏർപ്പാട് വിഷമത്തിലാണ്, കറന്നുപോയി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ. നമുക്ക് ജീവിതത്തിൽ നേരിടുന്ന അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും പോസിറ്റീവായി കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും നിന്നുകൊണ്ട് അതിനെ മറികടക്കാനായിട്ടുള്ള കരുത്താർജിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സമാധാനം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് ഇടുകൊടുക്കെ ചോറും കറിയും എന്ന് പറയുന്നത് പോലെ നമുക്ക് വരുന്ന പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ദൈവം അതെല്ലാം മാറ്റിത്തന്ന് നമ്മളെ പൂർണ്ണമായിട്ട് നേരായ ഒരു മാർഗത്തിൽ കൊണ്ടുവന്നാക്കണമെന്നുള്ളതാണ്. അങ്ങനെയൊന്നും പലപ്പോഴും സംഭവിച്ചൊന്നും വരില്ല. ദൈവം പലപ്പോഴും നമ്മുടെ മനസ്സിൽ തരുന്നത് ആ പ്രയാസത്തെ മറികടക്കാനായിട്ടുള്ളതായ ശക്തി നമ്മൾ ആർജിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ മാത്രമായിരിക്കാം. അതിൽ കൂടുതലൊന്നും ചിലപ്പോൾ ദൈവം ചെയ്യുന്നു വരില്ല. നീ തന്നെ നിന്റെ പ്രശ്നത്തെ മറികടക്കണം, പക്ഷേ അതിനുള്ള ഉപാധികൾ, അതിനുള്ളതായ മാർഗങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രമേ ചിലപ്പോൾ ദൈവം ചെയ്തു തന്നു എന്ന് വരികയുള്ളൂ. നമുക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി, നമ്മൾ അല്ലെങ്കിൽ മരിച്ചുപോയി എന്നിരിക്കട്ടെ, ഒരിക്കലും മരിച്ചുപോയ ആളെ പിറ്റേ ദിവസം കർത്താവ് ഉയർപ്പിച്ച് നമ്മുടെ മുമ്പിൽ നിർത്താനായിട്ട് പോകുന്നില്ല. നമ്മൾ ആ വേർപാടിന്റെ ദുഃഖത്തെ മറികടക്കാനായിട്ട് തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ പരിപക്വമാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മോചനം ലഭിച്ച് നമുക്ക് സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വർഷങ്ങളോളം, എനിക്കറിയാം ഒരാൾ മരിച്ചുപോയിട്ട് വർഷങ്ങളോളം അതിന്റെ ദുഃഖത്തിൽ മാത്രം ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ പോലും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ കരച്ചിൽ മാത്രമായിട്ട് കഴിക്കുന്നതായ അവസ്ഥയൊക്കെയും അറിയാം. അവിടെ ആ ഒരു ദുഃഖത്തെക്കാൾ ദുഃഖമുണ്ട് വാങ്ങിപ്പോയ ആളെ കുറിച്ച്, പക്ഷെ എഴുന്നേറ്റ് നമ്മൾ വീണ്ടും ജീവിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ മനസ്സിനെ പരിപക്വമാക്കി ആ പ്രശ്നത്തെ മറികടക്കാൻ തക്കവണ്ണം പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് സമാധാനം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന നേരെ തിരിച്ചാണ്. ഫ്രാൻസിസ് ഓഫ് അസിസി ഫ്രാൻസിസ്കൻ ഓർഡറിന്റെ സ്ഥാപകനാണ്. അദ്ദേഹം രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കുന്ന ആളായിരുന്നു, അതിന് അത്രമാത്രം വിശുദ്ധനായിരുന്നു, കഴിവുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായി, അത് അദ്ദേഹം മാറ്റിത്തരാനായിട്ട് ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. അപ്പോ ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചു, പിതാവെ അവിടുന്ന് ഇങ്ങനെ എല്ലാവരുടെയും രോഗങ്ങൾ സൗഖ്യമാക്കി കൊടുക്കുന്നു, അതിനുമാത്രം ഹെൽപ്പുള്ളവനാണല്ലോ, എന്തുകൊണ്ട് അങ്ങയുടെ ശരീരത്തിലെ ഈ രോഗം അങ്ങ് സുഖമാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, ഇത് ഞാൻ സുഖമാക്കാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവമാണ് നിങ്ങളുടെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കി തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ഞാൻ അഹങ്കരിക്കാതിരിക്കാനും ഈ വേദന എന്റെ ശരീരത്തിൽ ഇരിക്കട്ടെ, ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഈ വേദന ഉണ്ടെങ്കിലും എനിക്ക് എന്റെ മനസ്സിന് യാതൊരു സമാധാനക്കുറവും ഇല്ല എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥമായിട്ടുള്ളതായ സമാധാനം അത് ദൈവം തരുന്ന സമാധാനമാണ്. ലോകം തരുന്ന സമാധാനം ഭാഗികമായിട്ടുള്ളതാണ്. കർത്താവിന്റെ ജനന സമയത്തും പുനരുത്ഥാനത്തിന്റെ സമയത്തും ഒരുപോലെ സഭ പഠിപ്പിക്കുന്ന ആ സമാധാനത്തിന്റെ ദൂത് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യഥാർത്ഥമായിട്ടുള്ള സമാധാനം നമുക്കുണ്ടാകുന്നത് നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ മാറ്റിത്തരാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമേ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്നുള്ളത് തന്നെയാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതേസമയം പലപ്പോഴും നമ്മുടെ ആ ദുഃഖത്തെ അല്ലെങ്കിൽ പ്രയാസത്തെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റുന്നതിനേക്കാൾ ഉപരിയായി ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് അതിനെ മറികടക്കാനായിട്ടുള്ള കെൽപ്പ് ആർജിക്കുന്നതിൽ കൂടെയാണ് യഥാർത്ഥമായിട്ടുള്ള പൂർണ്ണമായ സമാധാനം നമുക്ക് ലഭിക്കുന്നത്. അതിന് നിരന്തരമായ പ്രാർത്ഥനയും ദൈവത്തിന്റെ സഹായവും സഹകരണവും ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞുള്ള ഈ വെളുത്ത ദിനങ്ങൾ, ഹേവോറേ ദിനങ്ങൾ, പ്രകാശത്തിന്റെ ദിനങ്ങളായിട്ടും യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്ന ദിനങ്ങളായിട്ടും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വചന അവസാന വചന
ഉയർപ്പ് പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ചിന്തകൾ പങ്കുവച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് കൂടുതലായിട്ട് അതിനോട് ചേർത്ത് ഒന്നും എനിക്ക് ആഡ് ചെയ്യാനില്ല. സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്ന്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത. രണ്ടാമത്തത്, ഉയർപ്പിന്റെ സന്ദേശം, സമാധാനത്തിന്റെ സന്ദേശം ജനത്തിലും ജനത്തിന്റെ സമയത്തും ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും യേശുക്രിസ്തു സമാധാനത്തിന്റെ യേശുക്രിസ്തുവിന്റെ ജനത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദേശവും മാലാഖമാർ പാടിയ സന്ദേശവും സമാധാനത്തിന്റേതാണ്. എന്നാൽ ഉയർപ്പിന് ശേഷവും ക്രിസ്തുവിന്റെ ജനനം, ആ ക്രിസ്തുവിനെ പറ്റി ക്രിസ്തു തന്നെ ജനങ്ങൾക്ക് നൽകിയത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞ സമാധാനം, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ധ്യാനത്തിൽ അച്ഛൻ ഊന്നിപ്പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ പ്രത്യേകത, അതിനെ തേജസ്കരിക്കപ്പെട്ട ഗ്ലോറിഫൈഡ് ബോഡി, അതാണ് നമുക്കെല്ലാവർക്കും പ്രോമിസ് ചെയ്തിരിക്കുന്നതും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നതും. മരണത്തെ കാണേണ്ടതും അങ്ങനെയാണ്, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് പ്രത്യേകതയുണ്ട്, അതടച്ചിട്ടിരിക്കുന്ന റൂമിലൊക്കെ. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ പറ്റി പറയുമ്പോൾ, പുനരുത്ഥാനത്തിൽ വിവാഹം ചെയ്യുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, പിന്നെ അവർ മാലാഖമാരെ പോലെയാണ്. അപ്പൊ മാലാഖമാർക്ക് എവിടെയും കയറിപ്പോ ആ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമുണ്ട്, എന്താണെന്നറിയോ, ഈ യേശുക്രിസ്തു വന്ന് തോമാശ്ലിയോട് പറഞ്ഞില്ലേ, നിന്റെ കൈ കൊണ്ടുവന്ന് എന്റെ വിലാപ്പുറത്തൊക്കെ വെച്ച് നോക്കാം. അപ്പൊ മുറിവുണ്ടായിരുന്നു, ഉയർത്തെഴുന്നേറ്റവർക്കും തേജസ്കരിക്കപ്പെട്ട ശരീരമല്ലേ, മുറിവുണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ മുറിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ അംഗവൈകല്യം വന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോ അവർ ഹാൻഡിക്യാപ്ഡ് ആയിട്ടാണോ ഉയർത്തെഴുന്നേക്കുന്നത്? അല്ലെ പോട്ടെ, ഈ നമ്മൾ ഇപ്പൊ ഈ ഓർഗൻ ഡൊണേഷൻ അല്ലേ, ഓർഗൻ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഉയർത്തെഴുന്നേൽക്കുമ്പോ ഓർഗൻ ഇല്ലാതാണോ? ഇതൊക്കെ വലിയ വിഷയങ്ങളല്ലേ അല്ലേ. അപ്പോ സത്യത്തിൽ നമ്മൾ പറഞ്ഞ എന്താ, ഉയർത്തെഴുന്നേൽക്കുന്നത് വിത്ത് എ ഗ്ലോറിഫൈഡ് ബോഡി, സോ ദാറ്റ് ബോഡി ഷുഡ് ബി പെർഫെക്റ്റ്. അതിനകത്തൊരു ഊനമില്ലാത്തതായിരിക്കണം, ഊനമില്ലാത്തതായിരിക്കണം ആ ബോഡി. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ ഊനമൊന്നുമില്ല. അത് ഭൂമിയിൽ സാധാരണ ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പം ചിലപ്പോ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് ജനിക്കാം, മറ്റെന്തെങ്കിലും വിഷയമൊക്കെ വരാം. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോ ഓർഗൻ കാര്യം, ആ ബോഡി തന്നെ പ്രത്യേക, മാലാഖമാർക്ക് സമാനമായിട്ടുള്ള ബോഡിയാണ് അത്. വിശപ്പില്ലാത്തത്, വിവാഹം ചെയ്യാത്തത്, വിവാഹത്തിന് കൊടുക്കാത്തത്, ഈ ബോഡി തന്നെ ഇസ് എ ഡിഫറെന്റ്, ടോട്ടലി ഡിഫറെന്റ് ബോഡി. ദാറ്റ് ബോഡി ഇസ് എ ഗ്ലോറിഫൈഡ് ബോഡി. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും തന്നെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ ബാധിക്കുന്നത് അല്ല. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് ബോഡി. ഭക്ഷണം പോലും കഴിക്കേണ്ടാത്ത ബോഡിയാണ് അത്. അതെ. അപ്പൊ അങ്ങനെ ഒരു ബോഡിയാണത്. അപ്പൊ അതിനകത്ത് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ അടുത്ത് വളർത്തിയിരിക്കുന്ന വേദശാസ്ത്രജ്ഞന്മാർ അത് ഒരു അവര് അവരെ എതിർക്കില്ലെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു തിരുമുറിവുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി നാം ജീവിതത്തിൽ സഹിക്കുന്ന എല്ലാ ത്യാഗങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നാം സഹിക്കുന്ന എല്ലാ ത്യാഗങ്ങളും ഈ ഗ്ലോറിഫൈഡ് ബോഡിയിൽ തിരുമുറിവുകളായിട്ട് സേക്രഡ് വൂൺസ് അതുണ്ടാവും. സേക്രഡ് വൂൺസ് ഉണ്ടാവും. അതാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനത്തിനുള്ള നമ്മുടെ സാക്ഷ്യം, നമ്മുടെ തെളിവുകൾ. ഇവൻ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുന്നു എന്നുള്ള നമ്മുടെ തെളിവുകൾ എന്ന് പറയുന്നത് ഈ സേക്രഡ് വൂൺസ് ആണ്. The body is glorified body, perfect body. അവിടെ അംഗവൈകല്യം ഉള്ളതോ ഓർഗൻ ഡൊണേഷൻ നടത്തിയത് കൊണ്ട് ആ ഭാഗം ഇല്ലാത്തതോ ആയ ബോഡി ഒന്നുമല്ല. ഇറ്റ്സ് എ പെർഫെക്റ്റ് ബോഡി, ഇറ്റ്സ് എ ടോട്ടലി പെർഫെക്റ്റ് ഗ്ലോറിഫൈഡ് ബോഡി. But there is the sacred wounds. അതാണ് നമ്മളെ വിറ്റ്നസ് ചെയ്യുന്നത്. അതാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ബോഡിയുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഉയർപ്പിന്റെ സന്ദേശം. സമാധാനത്തിന്റെ സന്ദേശമാണ് നമ്മൾ. നിങ്ങൾക്കറിയാമല്ലോ സമാധാനം എന്നുള്ളതിന് സുറിയാനി പറയുന്ന പദം എന്താ? ശ്ലോമോ, ശ്ലോമോ, ഷാലൂം. അറബി പറയുന്നതെന്ന് അറിയാം? സലാം, 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 ഷാലൂം, ശ്ലോമോ, ഇതെല്ലാം ഒറ്റ റൂട്ടാ. ഈ വാക്കിന്റെ അർത്ഥം വിത്തൗട്ട് ബ്ലെമിഷ്, പൂർണ്ണമായത്. അച്ഛൻ പ്രസംഗിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. അവസാനം അച്ഛൻ കൊണ്ടുവന്ന് സമർപ്പിച്ചത് അതാണ്, വിത്തൗട്ട് ബ്ലെമിഷ്, പൂർണ്ണമായത്. സമാധാനം എന്ന് പറയുന്നത് ദുഃഖമില്ലാത്ത അവസ്ഥയോ രോഗമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ പ്രയാസമില്ലാത്ത അവസ്ഥയോ കുറവുകൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയോ എന്നുള്ളതല്ല. പെർഫെക്റ്റ് ആയിരിക്കുന്ന വിത്തൗട്ട് ബ്ലെമിഷ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ മാങ്ങയുടെ നാട്ടിലൊക്കെ പോയപ്പോ മാങ്ങയുടെ സിസ്റ്റല്ലേ, മാങ്ങ നമ്മൾ നല്ല മാങ്ങ എടുത്തു കഴിഞ്ഞപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാങ്ങ ആണല്ലേ. ചില മാങ്ങയൊക്കെ കാണുമ്പോ അതിനകത്ത് ഈ ഏറുകൊണ്ട് പാടും അല്ലേ, ചതഞ്ഞിരിക്കത്തില്ലേ. ആ ആ, ദാറ്റ് ഈസ് വിത്ത് ബ്ലെമിഷ്. അത് പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് വിത്ത്, പൂർണമായത്, പൂർണമായതെന്ന, പൂർണമായതെന്ന വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നാണ് സമാധാനത്തിന്റെ റൂട്ട് വേർഡ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കന്യാമറിയാമിനോട് ആദ്യം പറഞ്ഞ എന്താ, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ആ ശബ്ദം കേട്ടതിന് ശേഷം എന്തിനു സമാധാനം ഉണ്ട് കിട്ടും? അത്രയും നേരം സമാധാനമായിട്ട് വീട്ടിൽ കഴിഞ്ഞോണ്ടിരുന്ന ഒരു കൊച്ചല്ലേ അത്. വളരെ സമാധാനമായിട്ട് വീട്ടിൽ കഴിഞ്ഞോണ്ടിരുന്ന ഒരു കുട്ടി ആ വാക്ക് കേട്ടതിന് ശേഷം എന്തെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് സക്കറിയ പുരോഹിതന്റെ വീട്ടിലെ എൻകാരം, അവിടെ ഗലീലയിലെ യഹൂദയിലെ എൻകാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സക്കറിയ പുരോഹിതന്റെ വീട്ടിൽ പോകുന്നത്, പിന്നെ തിരിച്ച് ബേദലഹേമിലേക്കുള്ള യാത്ര, പ്രസവത്തിന്റെ ബുദ്ധിമുട്ട്, ജനിച്ചു കഴിഞ്ഞപ്പോഴത്തത്, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ മനുഷ്യൻ പോലെ ഈ പയ്യ കുഞ്ഞിനെ പറ്റി നല്ല അവനെ വധിക്കാനായിട്ട് ആലോചിക്കുന്നത്, ഇതൊക്കെ അമ്മ കാണുക എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും സമാധാനമുണ്ട്. പക്ഷെ കന്യാമുറിയാവുന്ന അത് സമാധാനം, അവളോട് പറഞ്ഞു എന്താ, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നാ പറഞ്ഞ് അല്ലേ. ഒന്നുകിൽ മാലാഹ കള്ളം പറഞ്ഞു, അല്ലെ കളിയാക്കി പറഞ്ഞു. നമ്മൾ ചിലപ്പോ കളിയാക്കി ഇങ്ങനെ പറയുമല്ലോ അല്ലേ, നമ്മുടെ വരാനിരിക്കുന്ന അങ്ങനെ നമ്മുടെ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞതായിട്ട് നോക്കണോ, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്ന് നോക്കണം, അല്ലെങ്കിൽ സമാധാനം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അർത്ഥമല്ല. അതാണ് പറഞ്ഞേ പൂർണ്ണമായത് എന്ന് പറഞ്ഞാൽ കന്യാമറിയാം സമാധാനം അനുഭവിച്ചത് ഈ കന്യാമറിയാമിന്റെ ജീവിതം എന്ന് പറയുന്ന ലോകത്തിന് ക്രിസ്തുവിനെ നൽകുക എന്നുള്ളതാണ്. ലോകത്തിന് ക്രിസ്തുവിനെ നൽകുക എന്നുള്ള ആ പദ്ധതിയിൽ അതിനുവേണ്ടി സകല ത്യാഗവും കണ്ണുനീരും സഹിച്ച് ആ പദ്ധതി പൂർത്തീകരിച്ചു. ആ ത്യാഗം മുഴുവൻ ഏറ്റെടുത്ത് അതിനെ സഹിക്കാവുന്ന എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ലോകത്തിന് ക്രിസ്തുവിനെ നൽകുക എന്നുള്ള തന്റെ ചുമതല നിർവഹിച്ചപ്പോ അതാണ് സമാധാനം എന്ന് പറയും. അതേപോലെ ഒരു മനുഷ്യന് സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മെ പറ്റിയുള്ള ദൈവീക പദ്ധതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് അതിന്റെ പൂർണതയിൽ ചെയ്യുന്ന അവസ്ഥയാണ്. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും, ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും, ഒരുപാട് ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുമായിരിക്കും. ഇതെല്ലാം സഹിച്ച് നമ്മെ പറ്റിയുള്ള ദൈവീക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി അത് അതിന്റെ മൂലമില്ലാതെ അത് അതിന്റെ പൂർണതയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിനെയാണ് സമാധാനം എന്ന് പറയുന്നത്. ഉയർപ്പിന്റെ സമാധാനം അതാ. ഇപ്പൊ ശിഷ്യന്മാരോട് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം, എന്നിട്ട് കഴിഞ്ഞിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോ എന്താ അവരെ കുത്തി കൊല്ലുകയും കുരിശിച്ച് ഉറച്ചു കൊല്ലുകയും കല്ലെറിയുകയും ഇതൊക്കെയാ. പക്ഷെ അവർ സമാധാനം അനുഭവിച്ചു എങ്ങനെ? യേശു ക്രിസ്തുവിനെ ലോകത്തിൽ നിന്നാക്കി, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞ അവരെ പറ്റിയുള്ള ദൈവീക പദ്ധതി അതിന്റെ പൂർണതയിൽ അവർ ചെയ്തപ്പോ ഇന്ത്യയിൽ വന്ന തോമാശ്ലീഹായും സമാധാനത്തിന്റെ പ്രഭുവായിട്ട് മാറി. കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ കുന്തമേറ്റ് മരിച്ച തോമാശ്ലീഹായും എല്ലാ അപ്പോസ്തലന്മാരും സമാധാനത്തിന്റെ വക്താക്കളായിട്ട് അല്ലെങ്കിൽ സമാധാനം അനുഭവിക്കുന്നവരായി മാറിയത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി കഴിയുമ്പോൾ ഇതല്ലല്ലോ ഉണ്ടാകണ്ടേ, അല്ലേ? ഇതല്ലല്ലോ ഉണ്ടാകണ്ടേ. അവരെ പറ്റിയുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിന്റെ അറ്റത്തോളം പോയി ക്രിസ്തുവിന്റെ സാക്ഷികളാകുക എന്നുള്ളതാണ്. ആ ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്ന പ്രക്രിയയിൽ അവരെ രക്തം ചിന്തേണ്ടി വന്നു, ത്യാഗം സഹിക്കേണ്ടി വന്നു, എന്തെന്ത് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. അങ്ങനെ ആ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് അവര് തങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിച്ചപ്പോ ക്രിസ്തു പറഞ്ഞ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം എന്ന് ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞ അത് അർത്ഥപൂർണമായി. അതാണ് സമാധാനത്തിന്റെ അർത്ഥവും. ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ വിവിധ സന്ദർഭങ്ങളിൽ പുരോഹിതൻ വിശുദ്ധതകളിൽ നിന്നും ശക്തി സമാധാനം സ്വീകരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴും നിങ്ങൾ വീട്ടിൽ പോയി സമാധാനമായി കിടന്ന് ഉറങ്ങാനല്ല, നിങ്ങളെ പറ്റിയുള്ള ദൈവിക പദ്ധതി ആ ആഴ്ചയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് അത് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് ചെയ്യാനുള്ള ശക്തി കൃപ നിങ്ങൾ ലഭിക്കട്ടെ എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയിലും സമാധാനം നൽകുമ്പോൾ അർത്ഥം. അതാണ് സമാധാനം. ഈ ഉയർപ്പിന്റെ പെരുന്നാളിന് ശേഷമുള്ള ഈ ഹെവർവ് ദിനങ്ങളിൽ ഈ ചിന്തകൾ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം പൊന്നാട്ടച്ചനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇനിയും തുടർന്നും ഇതേപോലെ അമേരിക്കയിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഒരു ബുധനാഴ്ച ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലാണെങ്കിലും ഇങ്ങനെ ഒത്തുകൂടുകയും ഇങ്ങനെ ചിന്തകളെ പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മയിൽ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കാനുള്ള താല്പര്യവും പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കുന്നു. അച്ഛനുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു.
വിശേഷ ഗീതങ്ങളുടെ 235-ാമത്തെ പേജിൽ എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പണമായിട്ട് പ്രാർത്ഥിക്കാം.
എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, എൻ ചിറകാലെ മറച്ചു വാരി കയ്യിൽ നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെ കണ്ണുകളെ ണമേ, എന്നേൽക്കാതാടിയേ കാതുകളെയും കാക്കണമേ, എന്നാദരങ്ങൾക്കെന്നും നീ കവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം കൊയ്യുവാൻ വിചാരമോദിക്കരുതേ, കൻതാവേ നല്ല വിവേകം വർദ്ധിപ്പിക്കും. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ പമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചി ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ എന്നെ നിനക്കു സുഗന്ധമാത അർപ്പിപ്പാനും കൃപ ചെയ്യുക എന്നാഥാനിൻ തിരുമുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭ കലർന്ന
മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുകയാണ്. ജോർജ് എം ചാണ്ടി ഉഷ്ണൽ എന്നുള്ള ആളാണ് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പാപ്പച്ചൻ മിഷിൻഡോ അച്ഛൻ്റെ ഫാദർലോയാണ്, അദ്ദേഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ രാജി, അതുപോലെ ബ്രെയിൻ ട്യൂബർ ബാധിച്ച് സുഖം പ്രാപിച്ചു വരുന്ന മറ്റൊരു രാജിയെ ദൈവസന്നിധിയിൽ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ ആലീസ്, നമ്മൾ നിരന്തരം ഓർക്കാറുള്ള രൂപേൻ, അതുപോലെ സെന്റ് തോമസ് പള്ളിയിലെ ഡാനിയൽ എന്ന് പറയുന്ന മകനെയും ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ ലാലി മാത്യു, ക്യാൻസർ ട്രീറ്റ്മെന്റായിട്ട് ഇങ്ങനെ കഴിയുന്നു, ലാലി മാത്യുവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ക്രിസ്റ്റീനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ബാബു സക്കറിയ കാലിന്റെ സർജറി കഴിഞ്ഞ് റിക്കവറി ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ബ്ലോസം എന്ന് പറയുന്ന ആൾ ട്രീറ്റ്മെന്റിലാണ്, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.
പാർക്കുമോ സർവാധിപതിയും സർവശക്തനുമായ ദൈവമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച ദിവസത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ഉയർപ്പിന്റെ സന്ദേശം ഞങ്ങൾക്ക് അനുദിനം കേൾക്കുവാൻ നൽകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ പുതുക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന കേൾവിയിലൂടെ കർത്താവെ ഒരു പുതിയ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം തരാത്തതായ സമാധാനം ഞങ്ങൾക്ക് നൽകിയ ദൈവമായ കർത്താവെ, നിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹേവോറോ ദിനങ്ങളിൽ പ്രകാശത്തിന്റെ വക്താക്കളായി തീരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. വിവിധ സ്ഥലങ്ങളിലായി ഇരുന്നു കൊണ്ട് ഇത് ശ്രവിക്കുന്ന, ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ആവശ്യങ്ങളും അവലാദികളുമായി ഇന്ന് തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഒന്ന് കാണണമേ കർത്താവേ, അവരുടെ ശബ്ദം ഒന്ന് കേൾക്കണമേ കർത്താവേ, അവരെ നീ ഒന്ന് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്ങളെ കാണുന്ന ദൈവമേ, വേദനകളെയും നൊമ്പരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അവിടുന്ന് നീ കണ്ട് സ്വാന്തനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അദൃശ്യമായ അനുഗ്രഹത്തിന്റെ കരം അവരെ ഒന്ന് തൊട്ട് തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളിവിടെ പ്രത്യേകമായിട്ട് പേര് ഓർക്കപ്പെട്ട എല്ലാ രോഗികളെയും പ്രയാസത്തിലിരിക്കുന്നവരെയും എല്ലാവരെയും ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനവധി രോഗങ്ങളാൽ വലയുന്ന നിന്റെ മക്കളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അനേകരെ തൊട്ട് സൗഖ്യമാക്കിയതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അടിമുതൽ മുടിവരെയും ഒരു സൗഖ്യമില്ല എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ ദൈവമേ അവിടുന്ന് നീ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗബന്ധനങ്ങളെയും രോഗക്കെടുക്കുകളെയും മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ സമാധാനം കൊണ്ടും സൗഖ്യം കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിക്കുന്ന മരുന്നുകളും കർത്താവെ നടത്തുന്ന പരിശോധനകളും ഒക്കെയും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് വിധേയപ്പെട്ടും ഓപ്പറേഷൻ കഴിഞ്ഞും ഒക്കെ വിശ്രമിക്കുന്നവരെയും തിരുസനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും സൗഖ്യവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ നിന്നെ തൊട്ടവരും നീ തൊട്ടവരും ഒക്കെയും സൗഖ്യമായി എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളിൽ തന്നെ രോഗികളായിട്ടുള്ളവരുണ്ട് കർത്താവെ. ഞങ്ങളുടെയും പ്രയാസങ്ങളെ, ശാരീരിക വേദനകളെ ഒക്കെയും അവിടുന്ന് മാറ്റി ദൈവമേ സഹിക്കുവാൻ വയ്യാത്ത എല്ലാ പ്രയാസങ്ങളും ഞങ്ങളിനി അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യമായ കൃപ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ ആയി മറ്റ് സ്ഥലങ്ങളിലായി ഒക്കെ ഇരുന്ന് ഇത് ശ്രവിച്ച എല്ലാ മക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി തിരുസം സമർപ്പിക്കുന്നു. പ്രത്യേകാൽ ഈ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് ആരംഭിച്ച നാൾ മുതൽ ഇന്നുവരെയും ദൈവത്തിന്റെ അദൃശ്യമായ നടത്തിപ്പും കാവലും ഉണ്ടായിരുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയെ പ്രതീകമായിട്ട് തിരുസം സമർപ്പിക്കുന്നു. ആവശ്യമായ ആരോഗ്യവും കൃപയും ശക്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടുത്ത സമയത്തായി നടക്കുന്ന ഈ ഭദ്രാസനത്തിന്റെ അസംബ്ലിയും ക്ലർജി കോൺഫറൻസും ഒക്കെയും അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ കർത്താവേ പണി ആരംഭിക്കുവാനായിട്ട് തുടങ്ങുന്ന ചാപ്പലിന്റെ പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹകരമായിട്ട് നടത്തുവാനൊക്കെ വണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പ്രവർത്തനത്തിന് അല്പമായി അധികമായി സഹായിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ ഭദ്രാസനത്തിലുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവുകളെയും എല്ലാ ഇടവക ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പരിശുദ്ധ ബാബ തിരുമനസിനെയും എല്ലാ തിരുമേനിമാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന് ദൈവവചനം ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ ഗുരുനാഥൻ കൂടിയായ വൈദിക ട്രസ്റ്റി കൂടിയായ കോനാട് എബ്രഹാം അച്ഛനെ പ്രത്യേകമായിട്ട് തിരുസനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിവ്യമായ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് നീ ഇടയാക്കിയതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അച്ഛന്റെ പ്രവർത്തനങ്ങളില് സഭയുടെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഗുരുനാഥനായി അവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ടി പർവീസ് അച്ഛനെയും തിരുസം സമർപ്പിക്കുന്നു. കർത്താവേ, അച്ഛനെയും അനുഗ്രഹിക്കണമേ. സഭയുടെ പ്രവർത്തനങ്ങൾക്ക്, സഭയുടെ വൈദികരെ പരിശീലിപ്പിക്കുന്നതിലൊക്കെ നേതൃത്വം നൽകുന്ന ഈ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവിടുത്തെ ദിവ്യമായ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പം കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേട്ട തിരുവചനത്തിനായി നന്ദിയോട് സ്തോത്രം ചേർത്താവേ. ഈ അരമനയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകാൽ രാജേഷിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അച്ഛനേയച്ഛന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുഗ്രഹകരമായിട്ട് പ്രവർത്തിപ്പാൻ്റെ കൊണം ഈ പ്രാർത്ഥന യോഗത്തിന് നേതൃത്വം കൊടുക്കുവാൻ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, നന്മകളം നിറയ്ക്കണമേ. സകലരെയും തിരുസം സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും എന്നു നാളെ സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസമേ ഞങ്ങൾ എല്ലാവരോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരും ഞങ്ങൾ ഇന്ന് വേറോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ചാൽ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാപുരത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ രണ്ട് ഗുരുനാഥന്മാരുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷവും ഈസ്റ്ററിന്റെ ദൈവം തന്നൊരു ഗിഫ്റ്റായിട്ട് തന്നെ അതിനെ കാണുന്നു. രണ്ട് ഗുരുക്കന്മാരോടും വന്നിയ ജോൺസ് അബ്രഹാം കോനാട്ടച്ചൻ, അതുപോലെ തന്നെ വന്നിയ ഡോക്ടർ ടി വർഗീസ് അച്ഛൻ, രണ്ട് അച്ഛന്മാരോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഫിലിപ്പോസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദികരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വീണ്ടും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചവരെയൊക്കെ ദൈവകരങ്ങളിൽ ഓർക്കുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വായിച്ച പ്രീതി, ഇവരെയൊക്കെ ദൈവസ്ഥനിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി.